ഓം ശാന്തി. 10/5/2021. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സദാ ഈ സന്തോഷത്തിലിരിക്കണം. സ്വയം ഭഗവാനാണ് അധ്യാപകനായി നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ബാബയിൽ നിന്ന് രാജയോഗം അഭ്യസിക്കുകയാണ്, പ്രജായോഗമല്ല. ചോദ്യം, ഈ പഠിപ്പിന്റെ വിശേഷത എന്താണ്? നിങ്ങൾക്ക് ഏതുവരെ പുരുഷാർത്ഥം ചെയ്യണം? ഉത്തരം, വളരെ കാലമായി ഈ പഠിപ്പ് പഠിക്കുന്നവരെക്കാൾ പുതിയ കുട്ടികൾ മുന്നോട്ട് പോകുന്നു. ആര് 3 മാസമായി തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്നവരുണ്ടോ അങ്ങനെയുള്ള പുതിയ കുട്ടികൾ പഴയവരെക്കാൾ മുന്നോട്ട് പോകാറുണ്ട്. ഏതുവരെ പൂർണമായും വിജയികളാകുന്നില്ലയോ, കർമാതീത അവസ്ഥ പ്രാപിക്കുന്നില്ലയോ, എല്ലാ കർമ്മ കണക്കുകളും തീരുന്നില്ലയോ, അതുവരെ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കണം. ശാന്തി, കുട്ടികൾ എവിടെയാണ് ഇരിക്കുന്നത്? പരിധിയില്ലാത്ത അച്ഛന്റെ വിദ്യാലയത്തിൽ. കുട്ടികളിൽ വളരെ ഉയർന്ന ലഹരി ഉണ്ടായിരിക്കണം. ആരുടെ കുട്ടികൾക്കാണ് ലഹരി ഉണ്ടാകേണ്ടത്? പരിധിയില്ലാത്ത അച്ഛന്റെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആത്മീയ കുട്ടികൾക്ക്. ബാബ ആത്മാക്കളെ പഠിപ്പിക്കുന്നു, ഗുജറാത്തികളെയോ മറാത്തികളെയോ അല്ല പഠിപ്പിക്കുന്നത്. അതെല്ലാം നാമവും രൂപവുമാണ്. ബാബ ആത്മാക്കളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി, നമ്മുടെ പരിധിയില്ലാത്ത അച്ഛനെ തന്നെയാണ് ഭഗവാൻ എന്നും പറയുന്നത്. ഭഗവാന് വാച എന്ന് പറയുന്നു, എന്നാൽ ആരാണ് ഭഗവാൻ എന്നത് ആരും തിരിച്ചറിയുന്നതേയില്ല. ശിവ പരമാത്മായ നമ എന്ന് പറയുന്നു. പരമാത്മ ഒന്നേയുള്ളൂ. ഉയർന്നതിലും ഉയർന്നത് നിരാകാരനാണ്. നിങ്ങളെ കൃഷ്ണ ഭഗവാനല്ല പഠിപ്പിക്കുന്നത്, പഠിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾക്കറിയാം, നമ്മളെ ആത്മീയ അച്ഛനാണ് പഠിപ്പിക്കുന്നത്. ഭഗവാൻ നിരാകാരനാണ്. ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നു, എന്തോ രൂപമുണ്ട്, അതുകൊണ്ടാണല്ലോ പൂജ ചെയ്യുന്നത്. നാമവും രൂപവും ഇല്ലാത്ത ഒരു വസ്തുവും ഇല്ല. ഇതെല്ലാം ഇപ്പോഴാണ് നിങ്ങളും മനസ്സിലാക്കുന്നത്. ലോകർക്ക് ഇതറിയില്ല. നിങ്ങളും ഇപ്പോഴാണ് ഇതെല്ലാം അറിയാൻ തുടങ്ങിയത്. വളരെ സമയമായി ഈ ജ്ഞാനം കേൾക്കുന്നവരുണ്ട്. വളരെ കാലമായി ഇത് കേൾക്കുന്നവരേക്കാൾ പുതിയവർ വേഗത്തിൽ മുന്നോട്ട് പോകില്ല എന്നുമില്ല. ഇതും വിശേഷതയാണ്. 3 മാസമായിട്ടുള്ള പുതിയ കുട്ടികൾക്കും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. പറയാറുണ്ടല്ലോ, ഈ ആത്മ വളരെ ബുദ്ധിയുള്ളതാണ്. പുതിയവർക്ക് ഈ ജ്ഞാനം കേട്ട് ഗദ്ഗതമുണ്ടാകുന്നു. എല്ലാവരും ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. ഭഗവാന്റെ വാക്കുകളെന്ന് പാഠപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതെപ്പോഴാണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. ഇക്കാര്യങ്ങളെല്ലാം മറന്നുപോയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ചില കുട്ടികളുടെ അച്ഛൻ തന്നെ അവരുടെ അധ്യാപകരായിരിക്കും. പക്ഷേ അവർക്കും ഒരു വിഷയമാണ് പഠിപ്പിക്കാൻ കഴിയുക. മറ്റ് വിഷയങ്ങൾ മറ്റധ്യാപകരിൽ നിന്ന് പഠിക്കേണ്ടതായി വരും. ഇവിടെ ബാബയാണ് എല്ലാ കുട്ടികളുടെയും അധ്യാപകൻ. ഇത് അത്ഭുതകരമായ കാര്യമല്ലേ? ശിവബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന ലക്ഷ്യത്തിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ശ്രീകൃഷ്ണനെ അച്ഛനെന്ന് വിളിക്കില്ല. കൃഷ്ണനെ ഗുരുവെന്നോ അധ്യാപകനെന്നോ വിളിക്കാറില്ല. ബാബ പ്രായോഗികമായി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നു. ബാബയാകുന്ന അധ്യാപകനാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിജയിക്കുന്നില്ലാത്തിടത്തോളം നിങ്ങൾ ഏതുവരെ വിജയിക്കുന്നില്ലയോ അതുവരെ പഠിപ്പിക്കും. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതുവരെ പുരുഷാർത്ഥം ചെയ്യണം. കർമ്മ കണക്കുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. നിങ്ങൾക്കുള്ളിന്റെ ഉള്ളിലെ സന്തോഷമുണ്ടായിരിക്കണം. എങ്ങനെയുള്ള ലോകത്തിലേക്കാണ് ബാബ നമ്മളെ കൊണ്ടുപോകുന്നത്? പരന്ധാമ നിവാസിയായ ബാബയാണ് ഇവിടെ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്ന സ്കൂൾ വേറെയില്ല. നമ്മുടെ പരിധിയില്ലാത്ത ബാബ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതിനാൽ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. അതായത് ബാബ നമ്മളെ രാജയോഗം അഭ്യസിപ്പിക്കുകയാണ്. ഇത് പ്രജയാകാനുള്ള യോഗമല്ല, ഇത് രാജയോഗമാണ്. ഈ ഓർമ്മയിലൂടെ തന്നെ കുട്ടികളുടെ ഉള്ളിൽ അളവില്ലാത്ത സന്തോഷമുണ്ടാകണം. എത്ര വലിയ പരീക്ഷയാണ്, എന്നാൽ നിങ്ങൾ എത്ര സാധാരണമായിരിക്കുന്നു. മുസ്ലിം ധർമ്മത്തിലുള്ളവർ കുട്ടികളെ താഴെയിരുത്തി പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ബാബയുടെ സന്മുഖത്ത് നിങ്ങളും ഇരിക്കുന്നു. ഈ നിശ്ചയത്തിലാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നത്. ബാബ പറയുന്നു, ഞാനാണ് ജ്ഞാനത്തിന്റെ സാഗരൻ. ബാബ കൽപ്പകൽപ്പം വന്ന രാജയോഗം അഭ്യസിപ്പിക്കുന്നു. കൃഷ്ണന്റെ അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ 84 ജന്മം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ബ്രഹ്മാവ് തന്നെയാണ് ശ്രീകൃഷ്ണനാകുന്നത്. ഇത് നല്ല രീതിയിൽ ബുദ്ധിയിൽ ധാരണ ചെയ്യണം. ബാബയോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കണം. നമ്മൾ ആത്മാക്കൾ ബാബയുടെ കുട്ടികളാണ്. പരംപിത പരമാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, കൃഷ്ണനല്ല. ഇങ്ങനെയൊന്നും കൃഷ്ണൻ ആരെയും പഠിപ്പിച്ചിട്ടുണ്ടാകില്ല. എങ്കിൽ കിരീടമെല്ലാം അഴിച്ചുവെച്ച് വരേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ വൃദ്ധനായിരിക്കണം പഠിപ്പിക്കേണ്ടത്. ബാബ പറയുന്നു, ഞാൻ വൃദ്ധശരീരം ഉപയോഗിക്കുന്നു. ഇതുറപ്പിച്ചതാണ്. ശിവബാബ ബ്രഹ്മാവിലൂടെ പഠിപ്പിക്കുന്നു. പറയാറുണ്ടല്ലോ, തീർച്ചയായും പരംപിത പരമാത്മ ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ബ്രഹ്മാവ് വന്നത്? ഇതാരും തിരിച്ചറിയുന്നതേയില്ല. ബാബയിരുന്ന് നിമിഷം പ്രതി നിമിഷം കുട്ടികളെ ഉണർത്തുന്നു. മായ വീണ്ടും നിങ്ങളെ ഉറക്കും. ഇപ്പോൾ നിങ്ങൾ സന്മുഖത്തിലാണ്. നിങ്ങൾക്കറിയാം, കൽപ്പം മുൻപ് ബാബ ഇതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയം ഇതുപോലെ കഴിഞ്ഞു പോയതാണ്. ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഭക്തിമാർഗത്തിലെ കാര്യങ്ങളെ ഇപ്പോൾ ഉപേക്ഷിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തോടും പഠിപ്പിക്കുന്ന ആളോടും പ്രീതിയുണ്ടാകണം. ചിലർ തന്റെ അധ്യാപകർക്ക് സമ്മാനമെല്ലാം കൊടുക്കാറുണ്ട്. ഇവിടെ ബാബ സ്വയം കുട്ടികൾക്ക് സമ്മാനം നൽകുകയാണ്. ഇവിടെ സാഗാരത്തിലേക്ക് വന്ന് തന്റെ കുട്ടികളെ കാണുന്നു. നിങ്ങൾക്കറിയാം, എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. ചിലർക്കൊരു ജന്മമേ ഉണ്ടാകൂ. എന്നാൽ അതിൽ തന്നെ ദുഃഖവും സുഖവും എല്ലാം അനുഭവിക്കേണ്ടതായി വരും. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി. ആദ്യ നമ്പറിലാണ് ബ്രഹ്മാവും സരസ്വതിയും, അല്ലെങ്കിൽ ആദിദേവനും ആദിദേവിയും. പിന്നീടാണ് അനേക ധർമ്മങ്ങൾ വരുന്നത്. എന്നാൽ ഈ രണ്ടാത്മാക്കളായിരിക്കും സർവ ആത്മാക്കളുടെയും ബീജം. ബാക്കി എല്ലാവരും ഇലകളാണ്. പ്രജാപിത ബ്രഹ്മാവ് എല്ലാവരുടെയും പിതാവാണ്. ഈ സമയത്ത് പ്രജാപിതാവ് ഹാജരാണ്. ബ്രഹ്മാവ് നമ്മളെ ശൂദ്രനിൽ നിന്ന് പരിവർത്തനപ്പെടുത്തി ബ്രാഹ്മണനാക്കുകയാണ്. ഇതുപോലെ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് നിങ്ങളെ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാക്കി പിന്നെ ദേവതയാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതും. ഇത് സഹജ രാജയോഗത്തിന്റെ പഠിപ്പാണ്. ജനക മഹാരാജാവും സെക്കൻഡിൽ ജീവൻ മുക്തി പ്രാപ്തമാക്കി, അതായത് സ്വർഗവാസിയായി മാറി. മനുഷ്യര് പാടുന്നുണ്ട്, പക്ഷേ ഇതിന്റെ അർത്ഥം തിരിച്ചറിയുന്നതേയില്ല. ഇപ്പോൾ ബാബു പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനിയാകൂ. നിങ്ങൾ അശരീരിയായി വന്നു, പിന്നീട് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കാൻ തുടങ്ങി. തീർച്ചയായും 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാകും. ബാബ സത്യമാണ്. സത്യം മാത്രമേ പറയൂ. രാജധാനിയാണ് ഉണ്ടാക്കുന്നത്. രാജയോഗം ഒരാളല്ലോ പഠിക്കുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ മുള്ളിൽ നിന്ന് പൂക്കളായി മാറുകയാണ്. മുള്ളും പൂക്കളും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇത് മോശമായ മുള്ളുകളുടെ കാടാണ്. നമ്മൾ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി നരകവാസിയായി മാറി. വീണ്ടും വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കപ്പെടും. നമ്മൾ തീർച്ചയായും സ്വർഗവാസിയാകും. കൽപ്പകൽപ്പം നമ്മളായിത്തീരുക തന്നെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇത് സ്വയം ഓർമ്മിക്കുകയും വേണം. അതോടൊപ്പം ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കണം. ലക്ഷ്മിയും നാരായണനും സൂര്യവംശികളായിരുന്നു. ക്രിസ്തു വന്നു. അതിനു മുൻപ് മനുഷ്യരുടെ എണ്ണം കുറവായിരുന്നു. എന്നാൽ അവരുടെ രാജധാനിയൊന്നും ഉണ്ടായിരുന്നതേയില്ല. ഇപ്പോൾ ബാബ വന്ന് സത്യയുഗമാകുന്ന രാജധാനിയുടെ സ്ഥാപന ചെയ്യുന്നു. സംഗമത്തിലാണ് സ്ഥാപന നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ഇതാണ് സത്യം സത്യമായ കുംഭമേള. ഇപ്പോ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം കിട്ടിക്കഴിഞ്ഞു. ബാബ വന്ന് നമ്മളെ സ്വർഗവാസിയാക്കുന്നു. പിന്നീട് പഴയ ലോകത്തിന്റെ വിനാശം നടക്കും. കൽപ്പകൽപ്പം വിനാശമുണ്ടാകും. പുതിയത് പഴയതാകും, പഴയത് വീണ്ടും പുതിയതാകും. ഇത് തീർച്ചയായും നടക്കും. പുതിയതിനെ സ്വർഗമെന്നും പഴയതിനെ നരകമെന്നും പറയും. ഇനി എത്ര മനുഷ്യരുടെ അഭിവൃദ്ധി ഉണ്ടാകണം. ധാന്യങ്ങൾക്ക് ക്ഷാമം വന്നാൽ സ്വയം കൃഷി ചെയ്യാമെന്നെല്ലാം ചിന്തിക്കും. പക്ഷേ എത്ര കുട്ടികളാണ് ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നത്? അത്രയും ധാന്യം എവിടെ നിന്ന് കൊണ്ടുവരും? ഇപ്പോ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനമുണ്ട്. ഇപ്പോൾ ഈ മുഴുവൻ പഴയ ലോകവും ഇല്ലാതാകും. മനുഷ്യർക്ക് ഈ ജ്ഞാനം നല്ലതായി തോന്നും. പക്ഷേ അവരുടെ ബുദ്ധിയിൽ ഇതിരിക്കില്ല. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നരകത്തിനു ശേഷം സ്വർഗം വരുമെന്ന്. സത്യയുഗത്തിൽ ദേവീദേവതകളാണ് ജീവിച്ചിരുന്നത്. ഈ ലക്ഷ്മി നാരായണൻ ഭാരതത്തിന്റെ അധികാരികളായിരുന്നു. ഈ ചിത്രവും കാണുന്നുണ്ട്. സത്യയുഗത്തിൽ ആദ്യ സനാതന ദേവീദേവത ധർമ്മമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ ദേവതാധർമ്മത്തിലേതാണ് എന്നതിന് പകരം ഹിന്ദുധർമ്മത്തിലേതാണ് എന്ന് പറയുന്നു. കുട്ടികൾക്ക് നമ്മൾ ദേവതകളായി മാറുകയാണ് എന്നത് നല്ല രീതിയിൽ അറിയാം. ബാബ ബ്രഹ്മാവിന്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ബാബ പറയുകയാണ്, ഇല്ലെങ്കിൽ എങ്ങനെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും? ബാബ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. കാരണം ആത്മാവിലാണ് കറ പിടിച്ചിരിക്കുന്നത്. ഇപ്പോ നിങ്ങൾക്ക് സത്യമായ സ്വർണമായി തീരണം. സ്വർണിമയുഗത്തിൽ നിന്ന് വെള്ളിയുഗത്തിലേക്ക് വന്നു. അതായത് ചന്ദ്രവംശികളായി. സത്യയുഗത്തിൽ സ്വർണിമ അവസ്ഥയിലായിരുന്നു. അവർ തന്നെയാണ് താഴേക്ക് വന്നതും പിന്നീട് ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ സ്വർണിമ അവസ്ഥ, വെള്ളി, ചെമ്പ്, ഇരുമ്പ് യുഗങ്ങളിലൂടെ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി വന്നു. അനേക തവണ ഈ പാർട്ട് അഭിനയിച്ചു. ഈ പാർട്ടിൽ നിന്ന് ആർക്കും മുക്തമാകാൻ കഴിയില്ല. മനുഷ്യര് മോക്ഷം വേണമെന്ന് പറയും. വാസ്തവത്തിൽ ക്ഷീണവും ബുദ്ധിമുട്ടും നിങ്ങൾക്കാണ് ഉണ്ടാകേണ്ടത്. 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങിയത് നിങ്ങളാണ്. മനുഷ്യര് മനസ്സിലാക്കുന്നത് ഈ വരുന്നതിന്റെയും പോകുന്നതിന്റെയും കളിയിൽ നിന്ന് മുക്തമാകണമെന്നാണ്. പക്ഷേ ഇത് സാധ്യമേയല്ല. ഗുരുക്കന്മാരും മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മത്തെ ഓർക്കുകയാണെങ്കിൽ ബ്രഹ്മത്തിൽ ലയിക്കാമെന്ന് പറയുന്നു. ഇങ്ങനെ അനേകം അഭിപ്രായങ്ങളാണ് ഭാരതത്തിലുള്ളത്. ഇത്രയും മറ്റു ഖണ്ഡങ്ങളിലില്ല. അനേകം വഴികളാണ്. ഒന്ന് മറ്റൊന്നിന്റെ കൂടെ ചേരില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഒരുപാട് പഠിക്കുന്നുണ്ട്. ചിലര് കുങ്കുമപ്പൂ കൈകളിൽ നിന്ന് വരുത്താറുണ്ട്. ഓരോരുത്തരും ഓരോന്ന് കാണിക്കുന്നു. മായാജാലങ്ങളെല്ലാം, ഇന്ദ്രജാല വിദ്യകളെല്ലാം ധാരാളം പഠിക്കുന്നവരുണ്ട്. ചിലര് കുങ്കുമപ്പൂവൊക്കെ കൈകളിൽ നിന്ന് വരുത്തും. ഓരോരുത്തരും ഓരോന്ന് കാണിക്കുന്നു. ഇതെല്ലാം കണ്ട് മനുഷ്യര് സന്തോഷിക്കുന്നു. എന്നാൽ ഇവിടെയുള്ളത് ആത്മീയ ജ്ഞാനമാണ്. നമുക്കറിയാം ബാബയാണ് സർവ്വാത്മാക്കളുടെയും ആത്മീയ അച്ഛൻ. ആത്മാക്കളോടാണ് ആത്മീയ അച്ഛൻ സംസാരിക്കുന്നതും. സത്യനാരായണ കഥ കേൾപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അമരകഥ കേൾപ്പിക്കുകയാണ്. ഈ കഥയിലൂടെ നിങ്ങളെ അമരലോകത്തിന്റെ അധികാരിയാക്കുകയാണ്, അല്ലെങ്കിൽ നരനിൽ നിന്ന് നാരായണനാക്കുകയാണ്. പിന്നീട് അവര് തന്നെ കക്കയ്ക്ക് സമാനമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വജ്രസമാനമായ വിലപ്പെട്ട ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നീട് കക്കയ്ക്ക് പിന്നിൽ പോയി സമയം എന്തിനു പാഴാക്കുന്നു? ഈ ലോകം എത്ര വർഷം ഇനി മുന്നോട്ട് പോകും? എത്ര യുദ്ധം വഴക്കുമാണ് നടക്കുന്നത്? എല്ലാം ഇല്ലാതാകും. മരണ സമീപത്താണ് നിൽക്കുന്നത്. പിന്നെ ആരാണ് ഈ ലക്ഷവും കോടികളും അനുഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇത് സഫലമാക്കിക്കൂടാ? ഈ ആത്മീയ കോളേജ് ആരംഭിക്കുന്നതിലൂടെ മനുഷ്യരെ സദാ ആരോഗ്യമുള്ളവരും സദാസമ്പന്നരും സദാസന്തുഷ്ടരുമാക്കാം. സർവകലാശാലയും കോളേജും രണ്ടും ഒരുമിച്ചാണ്. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം തീർച്ചയായും ഉണ്ടാകും. യോഗത്തിലൂടെ ആയുസ്സും കൂടും. നിങ്ങൾ എത്ര ആരോഗ്യമുള്ളവരായിത്തീരുന്നു! അള്ളാഹുവിന്റെയും അലാഹുദ്ദീന്റെയും നാടകം കാണിക്കാറുണ്ടല്ലോ. അള്ളാഹു സ്ഥാപന ചെയ്യുന്ന ആദിസനാതന ദേവീദേവതാ ധർമ്മത്തിൽ സുഖമുണ്ടായിരുന്നു. സ്വർഗമെന്നാണ് പേര്. നിങ്ങൾ ശാന്തിധാമത്തിൽ വസിച്ചവരാണ്. പിന്നീട് ആദ്യമാദ്യം നിങ്ങൾ സുഖധാമത്തിലേക്ക് വന്നു. പിന്നീട് 84 ജന്മങ്ങൾ എടുത്ത് താഴേക്കിറങ്ങി. കൽപ്പകൽപ്പം ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി തരും. നിങ്ങൾ തന്റെ ജന്മങ്ങളെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു. വസ്ത്രം പഴയതായി, ആത്മാതമോ പ്രധാനമായി. ബാബ ശരിയായത് കേൾപ്പിക്കുന്നു, തെറ്റൊന്നും ബാബ കേൾപ്പിക്കില്ല. ബാബ സത്യമാണ്. സത്യയുഗം നിർവികാരി ലോകമായിരുന്നു, ധാർമ്മികമായ ലോകമായിരുന്നു. പിന്നെയാണ് രാവണന്റെ അധാർമികമായ ലോകം വരുന്നത്. ഇത് അസത്യമായ ഖണ്ഡമാണ്, പാടാറുണ്ടല്ലോ. അസത്യമായ മായ, അസത്യമായ ശരീരം, ഇതേത് ലോകമായിരിക്കും? ഈ മുഴുവൻ പഴയ ലോകവും അസത്യമാണ്. സത്യയുഗത്തിൽ സത്യമായ ലോകമായിരുന്നു. ലോകമൊന്നു തന്നെയാണ്, രണ്ട് ലോകമില്ല. പുതിയ ലോകമാണ് പിന്നീട് പഴയതാകുന്നതും. പുതിയ കെട്ടിടത്തിനും പഴയ കെട്ടിടത്തിനും വ്യത്യാസമുണ്ടാകും. പിന്നീട് വീടുണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെ പോയി ജീവിക്കാമെന്ന് ചിന്തിക്കും. ബാബയും ഇവിടെ കുട്ടികൾക്ക് വേണ്ടി പുതിയ വീടുണ്ടാക്കുന്നു. ബാബയ്ക്ക് കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ബാബ പറയുകയാണ്, ജ്ഞാനസാഗരമായ എന്റെ കുട്ടികൾ കാമചിതയിൽ തീർത്തും കത്തിയിരിക്കുന്നു. ഇപ്പോൾ അവരെ വീണ്ടും ജ്ഞാനചിതയിലിരുത്തുന്നു. ജ്ഞാനചിതയിലിരുത്തി അവരെ സ്വർഗത്തിന്റെ അധികാരികളാക്കുകയാണ്. കാമചിതയിലിരുന്ന് തീർത്തും കറുത്തുപോയി. കൃഷ്ണന് ശ്യാമസുന്ദരൻ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇപ്പോ നിങ്ങൾ എന്തിൽ നിന്ന് എന്തായിത്തീരുന്നു? ബാബ നിങ്ങളെ കക്കയിൽ നിന്ന് വജ്രമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കണം. ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെയാണ് നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരി ആകുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ വജ്രതുല്യമായ വിലപ്പെട്ട ജീവിതത്തെ കക്കയ്ക്ക് പിറകിൽ പാഴാക്കരുത്. മരണ സമീപത്താണ് നിൽക്കുന്നത്. അതിനാൽ തന്റേതായി എന്തൊക്കെയുണ്ടോ അതെല്ലാം ആത്മീയ സേവനത്തിൽ സഫലമാക്കണം. പഠിപ്പിനോടും പഠിപ്പിക്കുന്ന ആളോടും സത്യമായ പ്രീതി വയ്ക്കണം. ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നതെന്ന സന്തോഷത്തിൽ ഇരിക്കണം. വരദാനം: അധികാരിയാണെന്ന സ്മൃതിയിലൂടെ സർവശക്തികളുടെയും അനുഭവം ചെയ്യുന്ന പ്രാപ്തി സ്വരൂപരായി ഭവിക്കട്ടെ. അഥവാ ബുദ്ധിയുടെ സംബന്ധം സദാ ഒരു ബാബയോടൊപ്പം വയ്ക്കുകയാണെങ്കിൽ സർവശക്തികളാകുന്ന സമ്പത്ത് അധികാരത്തിന്റെ രൂപത്തിൽ പ്രാപ്തമാകും. ഓരോ കൽപ്പവും അധികാരിയാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് ചോദിക്കേണ്ടതിന്റെയോ സങ്കല്പത്തിലെങ്കിലും യാചിക്കേണ്ടതിന്റെയോ ആവശ്യമേയില്ല. അധികാരിയാണെന്ന സ്മൃതിയാണ് സർവശക്തികളുടെയും പ്രാപ്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നത്. അതിനാൽ ലഹരി ഉണ്ടായിരിക്കണം. സർവശക്തികളും നമ്മുടെ ജന്മസിദ്ധമായ അധികാരമാണ്. അധികാരിയായി ജീവിക്കുന്നതിലൂടെ അധീനത സമാപ്തമാകും. സ്ലോഗൻ: സ്വയത്തോടൊപ്പമൊപ്പം പ്രകൃതിയെയും പാവനമാക്കണം, അതിനുവേണ്ടി സമ്പൂർണ്ണ ആകർഷണമുക്തരായി മാറണം. ഓം ശാന്തി.